ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദേവനാം പരിശുദ്ധൻ 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 ദൈവമായ തിരുനാമത്തിൽ ഒന്നൂരാളിക്കുന്നതും വാഴ്ത്തപ്പെട്ടവനാവുന്ന ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, നിനക്ക് വേണ്ടിപ്പെട്ടവനെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, നിനക്ക് വേണ്ടിപ്പെട്ടവനെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, നിനക്ക് വേണ്ടിപ്പെട്ടവനെ ഓരോ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവെ ഞങ്ങളോട് ചെയ്യണമേ, ഞങ്ങളുടെ ഭർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കർമ്മം ചെയ്യണമേ, ഞങ്ങളുടെ ഭർത്താവെ ഞങ്ങളെ ഉത്സാഹ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശുശ്രാവേ നിനക്ക് സ്തുതി, ഭാവികളോട് കർമ്മം ചെയ്യണം ചെയ്യ രാജാവെ നിനക്ക് സ്തുതി ഭാരിക്കുമോ. പ്രസുദ്ധനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം പറയണമേ, നിന്റെ വീട് സ്വർഗത്തിലെ മരുഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആസം തരണമേ, കടക്കാരുടെ പോലെ കടങ്ങളും പാവം ഞങ്ങളോട് നീക്കണമേ. ഭീതിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഔഷധം ഞങ്ങളെ രക്ഷിച്ചോളണമേ. രാജ്യ ശക്തിയും മാത്രവും നീക്കം നിനക്കുള്ളതാവുന്നു. അതുകൊണ്ട് ഞാൻ പറയുമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ വ്യക്തിപരമായ നമ്മുടെ കർത്താവായി നീക്കിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഇപ്പോൾ അറിയാമേ നമ്മുടെ അമ്മയെ പാവികളായങ്ങൾക്ക് വേണ്ടി കൂടെപ്പോഴും വന്നേതരും ദൈവം നമ്മുടെ പ്രവേശിച്ചോളണമേ. ആ മീൻ ഓർമ്മ വിശ്വസിക്കുക, നിന്റെ കർണ വാതിലുടെ നീ അടയ്ക്കരുത്. പ്രതാവ് ഞങ്ങൾ പാപികളാകും ഞങ്ങളേറ്റ് പറയുന്നു, ഞങ്ങളോട് കർണയുണ്ടാകണമേ. പ്രതാവ് നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം ഭയപ്പെടുവാനായി നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്തും ഞങ്ങളുടെ വക്കൽ ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കർണം ചെയ്യണമേ. ആ മീൻ ഞങ്ങളെ സ്നേഹിക്കുന്ന കർണയുള്ള ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് വികസന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിപ്പാനും വേദപക്ഷം പഠിക്കാനും ധ്യാനിപ്പാനും കൊടുക്കുന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവികമാറിവിൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഇവിടുത്തെ വിശുദ്ധിയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും പ്രയോജനകരമായി ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യണമേ. അവർ ഞങ്ങളെ കരുതുന്ന ഒരാളെന്നല്ലോ, ഒരു കുറവ് കൂടാതെ ഞങ്ങളെ പരിപാലിക്കുന്ന പിതാവാകുന്നു. കർത്തങ്ങളെ പ്രമാണി ജീവിപ്പാൻ തക്കവണ്ണം അവർ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയൊക്കെ അവിടെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മയിലും ഭൗതികമായി ലഭിക്കുന്ന ആ അറിവുകൾക്കൊക്കെ അപ്പുറമായി ഒരു ആത്മീയ വളർച്ചയ്ക്ക് നിദാനമാകുന്ന വിധത്തിൽ ഈ കൂട്ടായ്മയെ അവിടെ വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇത് സംബന്ധിക്കുന്ന എല്ലാ ആളുകളെയും ഇതിന്റെ രൂപ സമർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്കൊക്കെയും ആവശ്യമായിരിക്കുന്ന ആത്മീയ ജ്ഞാനം അവിടെ പ്രദാനം ചെയ്യണമേ. ആ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. നിങ്ങളിൽ ലഭിക്കുന്ന വെളിച്ചം വ്യക്തിജീവിതത്തിൽ ഞങ്ങളെ തന്നെ അതിനനുസരിച്ച് പരുവപ്പെടുത്തി മറ്റുള്ളവരെയും ആ ഒരു പ്രകാശത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് വാക്കുവെന്ന് പ്രവർത്തിക്കണം ഇഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഈ ഞങ്ങളെടുക്കുന്ന ധ്യാനങ്ങളൊക്കെ ഫലവത്താകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം അവിടുന്ന് അളന്നു നോക്കുമ്പോൾ നന്ദിയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തുമില്ലെന്ന് ജീവിതമേ. ഇതിൽ ഞങ്ങളുടെ ഈ കൂട്ടായ ഓരോ ധ്യാനങ്ങളും കൂടുതൽ നന്മയിലേക്ക് വളരുവാൻ തക്കവണ്ണം പ്രയോജനം ഭവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രസ്ഥാനത്തെ അവർ വാഴ്ത്തണമേ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അവർക്ക് ധന്യരാക്കണമേ. സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഇപ്പോൾ അധികമായി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടെ ബലപ്പെടുത്തണമേ, സഭയെ നയിക്കണമേ. എന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വന്ന ആവശ്യം ഉൾക്കൊള്ളുവാനായിട്ട് നന്ദി. നന്ദി. കേൾക്കാവുന്നല്ലേ? ഇത്രയേറെ ദൈവത്തിനുള്ള ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ദിവസത ധ്യാന പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ആശ്വസിക്കുന്നു. മാമുഖമില്ലാതെ തന്നെ നമ്മുടെ ഈ ജില്ലയിലേക്ക് പ്രവേശിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ യോഹന്നാന്റെ ഒന്നാം ലേഖനം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അതിന്റെ ആദ്യത്തെ രണ്ടു മൂന്ന് ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ഉണ്ടായി. പ്രത്യേകിച്ച് നമുക്കറിയാം യോഹന്നാന്റെ 4 ലേഖനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും ഈ 5 ലേഖനങ്ങളും വളരെ ആഴമായിട്ടുള്ള വളരെ ആഴമായ അറിവുകൾ പകർന്നു വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് പോകാനായിട്ട് പ്രയാസമാണ്. ഓരോ ഭാഗവും ഇത് ചിന്തിച്ചു പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ അർത്ഥം മനസ്സിലാക്കിയത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ ഈ ലേഖനം നമുക്കറിയാം മറ്റുള്ള പലരെക്കാളിലും യോഹന്നാന്റെ അറിവെന്ന് പറയുന്നത് വളരെ
ഒത്തിരി ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ ആളാണ്. പ്രത്യേകിച്ച് കർത്താവിനെ ക്രൂശിനോട് ചേർന്ന ആളായതുകൊണ്ട് യോഹന്നാന് പകർന്നിരുന്ന അറിവ് മറ്റുള്ളതിനേക്കാളൊക്കെ വളരെ ആഴമാണ്. പക്ഷേ അതൊക്കെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനുള്ള കഴിവുകളോ നമുക്കില്ലെങ്കിലും യോഹന്നാന്റെ ഒരു ലേഖന സുവിശേഷത്തിന്റെ ലേഖനത്തിന്റെ പ്രത്യേകതകളാണ് വളരെ ഡെപ്തുള്ളതാണ്, വളരെ ആഴമായി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ആഴമായിട്ട് ചിന്തിച്ചു പോകുമ്പോഴാണ് തീർച്ചയായിട്ടും അതിന്റെ ആ യാഥാർത്ഥ്യത്തെ യോഹന്നാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് അല്പമെങ്കിലും ഒക്കെ ഒന്ന് തെളിയാനായിട്ട് നമുക്കിടയായിത്തീരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ചിന്തകൾ എനിക്ക് ആദ്യത്തെ പ്രത്യേകിച്ച് ഒന്നാമത്തെ അധ്യായത്തിൽ ഇന്നും ഒന്നാമത്തെ അധ്യായം കൊണ്ട് തന്നെ തീരെ പോകുന്നതിന്റെ വിചാരം. കഴിഞ്ഞ ആഴ്ച ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ആദ്യം മുതലുള്ളതെന്ന് പറയുന്നൊരു പദം യോഹന്നാന്റെ ലേഖനത്തിന്റെ അല്ലെ സുവിശേഷത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും പല പ്രാവശ്യം താൻ ആദ്യം മുതൽ, ഇപ്പൊ ക്രിസ്തുവിന്റെ ഒരു ആരംഭം, ക്രിസ്തു പഴയ ആളാണ് ആരംഭം മുതലുള്ള ആണെന്നുള്ള കാണിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ്. അത് യോഹന്നാൻ അത് എഴുതുമ്പോൾ അതിന് പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആരംഭം മുതൽ ഒരു ബലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പല പ്രവാചകന്മാരുടെയും പല എഴുത്തുകാരുടെയും ഒക്കെ അറിവോടുകൂടിയാണ് യോഹന്നാനും ആ ഒരു ശ്രേഷ്ഠമായ ബോധത്തിലേക്ക് എത്തിച്ചേരുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ അവര് വെറുതെ ഒരു സാക്ഷ്യമല്ല, എല്ലാ ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് വെറുതെ ഒരു കഥയല്ലായിരുന്നു, കെട്ടുകഥയല്ലായിരുന്നു. ശരിക്കും ബോധ്യമുള്ള കുറച്ച് ആളുകൾ കണ്ടും കേട്ടും കണ്ടും തൊട്ടു പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ ലോകത്തിന് പങ്കുവെച്ചതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ച നമ്മളെപ്പറ്റി ചിന്തിക്കുകയുണ്ടായി. പിന്നെ ജീവൻ, ജീവന്റെ വചനവും ജീവനും അതിന്റെ ഭാവന, ക്രിസ്തു ജീവനാണ്, ആ ജീവനെ ഉൾക്കൊള്ളുന്നവർക്ക് ജീവന്റെ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്കൊക്കെ നിത്യജീവൻ ഉണ്ടാകുന്നു. നമ്മൾ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. അപ്പം ക്രിസ്തുവാകുന്ന ജീവന്റെ വചനത്തെ ഉൾക്കൊണ്ടപ്പോഴ് ശിഷ്യന്മാർക്ക് ലഭിച്ചത് നിത്യജീവനാണ്. ക്രിസ്തുവാകുന്ന ജീവന്റെ വചനത്തെ സ്വീകരിച്ചപ്പോൾ അവർക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവനും ജീവനിലേക്ക് നമ്മളും പങ്കാളികളാകുവാനുള്ള തോന്നൽ അവരാഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവൻ ആ പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണല്ലോ സുവിശേഷത്തിന്റെ പണ്ട് ഒരു അച്ഛൻ പ്രസംഗി ഇങ്ങനെ എഴുതിയത് വായിച്ചത്, എന്താണ് സുവിശേഷം, ഞങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വഴിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കട്ടി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ എവിടുന്നോ ഞങ്ങൾക്ക് കുറച്ച് അപ്പം കിട്ടി, അത് തന്നെ ഞങ്ങൾ വയറ് നിറഞ്ഞു. ആ വയറ് നിറഞ്ഞ അപ്പം മറ്റുള്ളവർക്കും അതിന്റെ ഉറവിടം കാണിച്ചു കൊടുത്ത് അവർക്കും ആ വിശപ്പടക്കി സമൃദ്ധിയിലേക്ക് നയിക്കാൻ തക്കവണ്ണം നയിക്കുന്ന പ്രക്രിയയുടെ പേരാണ് സുവിശേഷം. സുവിശേഷത്തിന് ഒത്തിരി പല വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ വന്നെ ആകർഷിച്ച ഒരു ഒരു അർത്ഥമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. കാരണം വിശക്കുന്നവന് അപ്പം നേടിയെടുക്കാൻ വിശക്കാത്ത ദിവസത്തിൽ അപ്പം കണ്ടെത്തുവാൻ ഓണം അത് കണ്ടെത്തിയ ആളുകളെ സഹായിക്കുന്ന നയിക്കുന്ന വചനത്തിന്റെ പേരാ, വാക്കുകളുടെ പേരാ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സുവിശേഷത്തിലേക്ക് മറ്റുള്ളവരെ നയിച്ചു എന്നുള്ളതാണ് നിത്യജീവനിലേക്ക്, അതായിരുന്നു സുവിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം അവന്റെ കൂട്ടായ്മ എന്നൊരു ഭാഗം, ഞങ്ങൾ കണ്ടു കേട്ടതുമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളും നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാവുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതിയാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി. എനിക്ക് തോന്നുന്നു ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് ആ ഒരു ആ പദത്തിൽ ഏറ്റവും കൂടുതൽ ആരംഭിക്കുന്നത് ഈ പുതിയ നിയമ സുവിശേഷത്തില്ല, കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഗതി. അതിന് അങ്ങനെ കൂട്ടായ്മയായിട്ട് ഒന്നുമില്ല, ഒരു കൂട്ടായ്മയുടെ ബന്ധമൊന്നും ഒന്നുമില്ല. നമുക്ക് ശരി മൂന്ന് പദങ്ങൾ ചേർത്ത ഒരു സംഗതി അല്ലെങ്കിൽ നാല് പദങ്ങൾ ചേർത്ത് കൂട്ടി ചേർത്ത ഒരു സംഗതിയാണെങ്കിലും അതിന് വളരെ ടഫുണ്ട് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഫെല്ലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി. പക്ഷേ നമ്മളൊക്കെ പള്ളികളിൽ കൂട്ടായ്മയാണ് നമ്മളെ ആചരിക്കുന്നത് അല്ലെ, നമ്മുടെ കൂട്ടായ്മ തന്നെയാണ്. വിശുദ്ധ കുർബാനയൊക്കെ ഒരു കൂട്ടായ്മയുടെ തലത്തിലാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നത്. പക്ഷേ ആ കൂട്ടായ്മയെ പറ്റിയുള്ളൊരു ബോധവും ആ കൂട്ടായ്മയുടെ ബോധ്യവും നമ്മൾ കൊണ്ടുവന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ക്രിസ്തീയ സുവിശേഷം, പ്രത്യേകിച്ച് പുതിയ നിയമ സുവിശേഷത്തിന്റെ അല്ലെ പുതിയ നിയമ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സംഗതി. ഈ ക്രിസ്തീയ സഭ, ഈ ക്രിസ്തീയ സഭ വളർന്നത് തന്നെ അങ്ങനെ ഒരു ചെറിയ ഫെലോഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ. ആദ്യത്തെ ഫെലോഷിപ്പ് നമുക്കറിയാം അല്ലെ, കർത്താവിന്റെ ഫെലോഷിപ്പാണ്. കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് അവർ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്റെ മാളിക തിരിച്ചടിക്കുന്ന മാളികയിൽ കുർബാന വിശേഷമാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കർത്താവ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയ എല്ലാവരും ഒരേപോലെ എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന എല്ലാവരുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് തന്നെ പച്ചവടത്തെ ചിലപ്പോൾ എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു പല സ്ഥലങ്ങളിലൊന്നും. പക്ഷെ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ആ ഒരു കൂട്ടായ്മ ആചരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അവിടെ. അപ്പം ആ കൂട്ടായ്മ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പ്രതീക്ഷയുടെയും പുതിയ ചില നിയമങ്ങളുടെയും കരുതലിന്റെയും അതുപോലെ തന്നെ യജമാനൻ ദാസന്മാരുടെ കാലിൽ എഴുതുന്നതിന്റെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും ഒക്കെ ഒരുപാട് ഒരുപാട് നമുക്ക് വാക്കുകൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഗതികളുടെ ഒരു പൂർത്തീകരണമായിരുന്നു വിശുദ്ധ കുർബാന കർത്താവ് അനുഷ്ഠിക്കുമ്പോൾ മാളികയിൽ വെച്ച് ഈ കൂട്ടായ്മ ആചരിക്കുന്നത്. ആ കൂട്ടായ്മ അന്ന് നടത്തിയ കൂട്ടായ്മയുടെ ബലമാണ് ഇന്നും നിലനിൽക്കുന്നത്. വലിയൊരു സത്യമാണ് ആ ഒരു കൂട്ടായ്മയുടെ ബലത്തിൽ. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് ഫെലോഷിപ്പ്. നമ്മൾ എത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതായി ഒരു സംഗതിയല്ലത്. ഇവിടെ പൗലോസ്ലിഹ ഇവിടെ യോഹന്നാൻ സ്ലിഹ ഈ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവിനോടും ആകുന്നു. ഈ ഫെലോഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ക്രിസ്തുവിൽ തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. കർത്താവ് ശിഷ്യന്മാരും കൂടി കൂട്ടായ്മ അല്ലാതെ വേറെ കൂട്ടായ്മ നമ്മൾ പഴയമോ അതിൽ കാണുന്നുണ്ടല്ലേ. കാരണം വിശ്വാസത്തിന്റെ ആരംഭം തന്നെ കൂട്ടായ്മയല്ല. ഏതാ കൂട്ടായ്മ എന്നുള്ളത് നമുക്കറിയാം, പിതാവ് പുത്രനെ പരിശുദ്ധ ക്രിസ്തു എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. പിതൃത്വ പരിശുദ്ധാത്മാവ് എത്രയോ രംഗങ്ങളിൽ നമ്മൾ സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ എത്രയോ രംഗങ്ങളില് പ്രവചന പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ കൂട്ടായ്മയുടെ. പുതിയ നിയമത്തിലും കാണുന്നുണ്ടല്ലോ എത്രയോ തുടക്കം. പ്രത്യേകിച്ച് കർത്താവിന്റെ മാവോയിസ്ഥാൻ നിൽക്കുമ്പോഴും പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവ്, പിതാവ് പുറത്തും തുറന്ന പ്രാവിന്റെ രൂപത്തിൽ പുത്രന്റെ ചിരത്തിൽ വരുന്നു. അവിടെ ശബ്ദം പിതാവിന്റെ ശബ്ദവും പ്രാവും ശിഷ്യനും കർത്താവും ഇത് മൂന്നും സമന്വയിക്കുന്നത് ഒരു ഫെലോഷിപ്പാണ്. അതുപോലെ തന്നെ ബാബേൽ ഗോപുരം തകർക്കുമ്പോഴും അവിടെ രാശി ഒരുത്തിരിഞ്ഞു വരുന്നു. അത് ഭാഷ കലക്കി അവർക്കത് പണി പുരോഗമിക്കുവാൻ കോണം പറ്റാത്ത വിധത്തിൽ അവരെ ആക്കി തീർക്കുന്ന സംഗതി. മനുഷ്യൻ നാശം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കോണം ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ആലോചനയുടെ ഭാഗമാണ്. ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും കാണുന്നത് എത്രയോർക്ക് അബ്രഹാമിന്റെ രൂപത്തിൽ മൂന്ന് ധൂപമാരണ രൂപത്തിൽ കടന്നു വരുന്നത് ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അതെ, അത് ദൈവമാണോ അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയുന്നില്ല. പക്ഷെ അവിടെ ഒരു മൂന്ന് പുരുഷന്മാരെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു പരസ്പര ഐക്യത്തിന്റെ ഒരു ഫെലോഷിപ്പിന്റെ അനുഭവം ഉണ്ടാകും. അപ്പം ആ ഒരു ഫെലോഷിപ്പ് ക്രിസ്തുവിൽ ഒരു വ്യക്തിയായി തീരുമ്പോൾ ആ ഒരു ഫെലോഷിപ്പിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള കൂട്ടായ്മയെപ്പറ്റി ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടായ്മ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടും കേട്ടപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതല്ല. ഈ ഞങ്ങളോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്കറിയാം സുവിശേഷം ഘോഷിക്കുന്ന ശിഷ്യന്മാർ, പത്രോസോ അല്ലെങ്കിൽ യോഹന്നാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള പൗലോസ്ലിഹ ഇവരുൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടായ്മ, ഞങ്ങളോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മ എന്താണെന്ന് വെച്ചാൽ പിതാവിനോട് വന്ന പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അപ്പൊ രണ്ട് തരത്തിൽ നമ്മൾ കൂട്ടായ്മ അനുഭവിക്കുക. ഒന്ന്, ദ ഫെലോഷിപ്പ് വിത്ത് ക്രിസ്റ്റ്. രണ്ട്, ദ ഫെലോഷിപ്പ് വിത്ത് ട്രിനിറ്റി ഫോർ ഗോഡ്. ഇത് രണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന സംഗതിയാണ്. ദ ഫെലോഷിപ്പ് വിത്ത് സെയിൻസ് ആൻഡ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഫോർ ട്രിനിറ്റി. ഇപ്പൊ ഫെലോഷിപ്പ് വിത്ത് സെയിൻസ് എന്നുള്ളതിനെ പറ്റി നമ്മൾ കുറച്ച് വാക്യങ്ങൾ അതിനെ പറ്റി മനസ്സിലാക്കുന്നു എന്നതാണ്. ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം മൂന്നാം വാക്യം നമ്മൾ വായിച്ചത് തന്നെ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനെ പുത്രനായി നമ്മൾ വായിച്ചതാണ്. അതുപോലെ തന്നെ സങ്കീർത്തനം 119 സങ്കീർത്തനം 63 വാക്യം സാം 119:63 എന്ന് വായിച്ചത്. സാം 119:63 119:63
നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു.
ഓക്കെ, നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ അനുസരിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ ചേരുമ്പോഴും എന്നിട്ട് നമ്മൾ അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോഴും ആ ഒരു സംസർഗത്തിന്റെ ആ ഒരു അനുഗ്രഹീതമായ സംസർഗത്തിന്റെ ഭാഗമായി തീരുക. നമ്മൾ എന്നാ പറയുന്നത്, നിന്റെ നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെയും അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും എല്ലാവർക്കും ഞാനും കൂട്ടാളിയാവും. അപ്പം ഈ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ ചേരണമെങ്കിൽ ചില നിബന്ധനകളെ പരിചയപ്പെടുത്തണം, അത് പാലിച്ചിരിക്കണം. എങ്കിൽ നമ്മൾ ആ ഒരു കൂട്ടായ്മയിലാവത്തുള്ളൂ. അപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് അല്ലെ വിശുദ്ധന്മാരെയൊക്കെ ഓർക്കുന്നത് കൊണ്ട് ഞാനവരുടെ കൂട്ടാളിയാവുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അതുകൊണ്ടാവണമെന്നൊന്നുമില്ല, അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്നത് അവിടെ അല്ലേ. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അല്ല നമ്മുടെ ആരാധന ചെയ്ത് ദൈവസന്നിധിയിൽ ആരൊക്കെയുണ്ടെന്നുള്ളതാണ്. വിശുദ്ധന്മാരുമുണ്ട് നമ്മളും ഉണ്ട്, അതൊരു കൂട്ടായ്മയല്ലേ. അത് എത്ര ഭംഗിയായിട്ടാ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആ കൂട്ടായ്മ അതുപോലെ എല്ലാം തീർത്തും ആദ്യം മുതലുള്ള കൂട്ടായ്മയാണ്. ഇന്ന് നമുക്കറിയാം നവീന സഭകളൊക്കെ ഈ കൂട്ടായ്മയെ വാസ്തവത്തിൽ അവർ അറിയില്ലായ്മ കൊണ്ടായിരിക്കും അതിനെ ബ്രേക്ക് ചെയ്ത് ചെയ്യുക. ഇവരെ പുറത്ത് കളഞ്ഞുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ അവർ ഉദ്ദേശിക്കില്ല. അത് ജീവനോടിരിക്കുന്നവർ വാങ്ങിപ്പോയതുമായ വിശുദ്ധരെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൂട്ടായ്മ അതൊക്കെ ഏറ്റവും നമുക്ക് അഭിമാനിക്കാം. നമ്മുടെയൊക്കെ സഭ ആ കൂട്ടായ്മയുടെ മറ്റൊരു പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ ഫെലോഷിപ്പ് പറഞ്ഞു, ശരിക്കും ട്രൂ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമ്മളാണ്. കാരണം അവർ ഈ കർത്താവ് പറയുന്ന പോലെ അവർ കാണുന്നതിനേ ഉള്ളൂ. നമ്മളെ കാണാത്തതിനെ പോലും വിശ്വസിക്കുന്ന കൂട്ടായ്മയാണ് നമ്മളെ. അവർ കാണുന്ന സംഗതികളെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, പക്ഷെ നമ്മൾ കാണാത്ത സംഗതികളെ പോലും വിശ്വസിച്ച് ചേർത്ത് നിർത്തുന്ന കൂട്ടായ്മയാണ് നമ്മുടെ. അതാണ് നമ്മുടെ ആരാധനയുടെ ആസ്തികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലാഖി പ്രവാചകന്റെ പുസ്തകം 3:16 മലാഖി 3:16
യഹോവ ദൂതന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു.
യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ആര് സംസാരിക്കുന്ന? യഹോവയുടെ ഭക്തന്മാര്. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം. അപ്പം ഈ ദൈവഭക്തന്മാർക്ക് ആ കൂട്ടായ്മയിലുള്ള സ്വാധീനത്തിന്റെ ശക്തി എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ വാക്യം നമ്മൾ ചിന്തിക്കുന്നത്. യഹോവ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ യഹോവയുടെ ന്യായ പ്രമാണങ്ങളെ പാലിക്കുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കുന്ന ചില സ്വാധീനത്തിന്റെ പ്രാധാന്യത, അവന്റെ നാമത്തെ സ്മരിക്കുന്നതിന്റെ അവന്റെ സ്മരണ പുസ്തകം. മരണപുസ്തകം എന്ന് നമുക്കറിയാം, മറക്കാത്ത എന്നും ഓർമ്മപ്പെടുത്തുന്ന, എന്നിട്ട് കർത്താവിന്റെ ഈ മരണപുസ്തകം എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ദൈവം വലിയൊരു ബുക്ക് എടുത്ത് ഇവരുടെ എല്ലാം പേര് ദൈവത്തിന് മറക്കാതിരിക്കാൻ എഴുതി വെക്കുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. കർത്താവിന്റെ ചിന്തയിൽ നിന്ന് അവർ മാറിപ്പോകുന്നില്ലെന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയൊരു ബുക്ക് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എന്റെ കണക്ക് പുസ്തകങ്ങൾ എടുത്ത് ഞങ്ങൾ ഓർമ്മ ഇവരുടെ കർത്താവിന്റെ പറഞ്ഞ് വലിയ ബുക്ക് ഉണ്ട്, അത് എഴുതി പേപ്പറിൽ പേനായി കർത്താവ് എഴുതി വെച്ചേക്കാം. അല്ല, അതിന്റെ ആവശ്യമൊന്നും കർത്താവിനല്ലേ. കർത്താവ് ഈ സമസ്ത മാനവജാതിയെയും ഓർക്കാനുള്ള ശക്തിയാണ് ദൈവം. അപ്പം അവന്റെ ഓർമ്മയിൽ അവരുണ്ടെന്നുള്ളൂ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മളും കർത്താവിന്റെ ഓർമ്മയിൽ ഉണ്ടാവപ്പെടണ്ടേ, നമ്മളും കർത്താവിന്റെ ഓർമ്മയിൽ ഉണ്ടാകപ്പെടും. ആ കൂട്ടായ്മയിൽ സംഘാളികളാകുന്നു നമ്മൾ, ആ കൂട്ടായ്മയിൽ എത്തിച്ചേരണം. അത് ജീവിച്ചിരിക്കുന്നവർ മാത്രമൊന്നുമല്ല, വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ ഒക്കെ സമ്പർക്കം ആ കൂട്ടായ്മയിലൊക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കും നമുക്കും നമ്മുടെ പേരുകളും ആ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുന്നത്. അതുപോലെ തന്നെ തുറന്നു വായിക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന സൈന്യങ്ങളുടെ യഹോവ. നമ്മൾ മുമ്പേ വായിച്ച മാലാഖി പ്രവാചകന്റെ 3:16 അതിന്റെ 17-18, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന സൈന്യങ്ങളുടെ യഹോവ അറിയിച്ചു ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഓർത്തവയ്ക്ക് എത്ര ശക്തമായിട്ട് ആ പ്രവാചകനോട് പ്രവചനം പറയുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ. ഒരുപക്ഷെ അത് കർത്താവിന്റെ രണ്ടാമത്തെ ന്യായവിധിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തോ നിക്ഷേപമാണ്, നമ്മുടെ നിക്ഷേപങ്ങൾ അല്ലേ. നമ്മളിപ്പോ പെട്ടെന്ന് എല്ലാവർക്കും പറയാം അട്രാക്ട് ചെയ്യുന്ന ഒരു പദമാണ് നിക്ഷേപം. അത് പറയുമ്പോഴേ ഉള്ളിൽ വലിയൊരു കത്തല സന്തോഷത്തിന്റെ, കാരണം ബാങ്കിലൊക്കെ അറ്റിയാറ്റിങ്ങനെ കെട്ടിയേക്കുന്നത് ആ നിക്ഷേപം എന്ന് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ നിക്ഷേപത്തെ പറ്റി ഓർക്കുമ്പോൾ ശരിക്കും കത്തും ഹൃദയം ദുഃഖമുണ്ട്. ആ നിക്ഷേപത്തെ നമുക്ക് കൊണ്ടുപോയില്ല നമുക്കറിയാൻ പാടില്ല. അതാണ് ഒരിക്കലും നിക്ഷേപമായിരിക്കും വിശുദ്ധന്മാര് എന്ന സൈന്യങ്ങളുടെ ഹോളിൽ ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ഓർത്തുവയ്ക്ക് ആ പദത്തിന്റെ ആ ഒരു ആഴം, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ. കാരണം പുത്രവാത്സല്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വിശദീകരിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. അതിനപ്പുറം ഒരു സ്നേഹമില്ല, ഒരപ്പനും മക്കളോടും മകനോ മക്കളോടുണ്ടാകുന്ന സ്നേഹം. അങ്ങനെ സ്നേഹിക്കും, ആദരിക്കും, സ്നേഹിക്കുന്നല്ല ആദരിക്കുന്ന പറഞ്ഞു, അവരെ റെസ്പെക്ട് ചെയ്യുന്ന. ദൈവം ആദരിക്കുക എന്ന് പറഞ്ഞാല് കൈകൂപ്പിൽ നിൽക്കുക എന്ന് ഓർമ്മത്തിലല്ല. എന്നാലും ദൈവം അവരെ ബഹുമാനിക്കത്തക്കവണ്ണം നിയമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഈ ഒരു കൂട്ടായ്മയിലേക്കുള്ള വിളിയാണ് നമ്മുടെ ആ ഒരു ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പ്രവർത്തി 2:42 Acts 2:42.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിലും പ്രാർത്ഥന കഴിച്ചും പോന്നു.
മതി, ഇത് നമുക്കറിയാം എപ്പോഴത്തെ സംഭവമാണുള്ളത്. കർത്താവിന്റെ പുനരുദ്ധാരവർത്തന ശേഷമുള്ള സംഗതിയാണ്. മാതാവിന്റെ ഒക്കെ കൂടെ ഇരുന്നുകൊണ്ട് ശിഷ്യന്മാർ ഇതിപ്പോ ഇങ്ങനെ കൂട്ടായ്മ ആചരിക്കുന്നതായിട്ട് കേൾക്കുന്നു വായിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം അന്ന് നിലനിന്ന വലിയ ആ ഒരു അടിസ്ഥാനത്തിന് മേലാ നമ്മളൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസവും നമ്മുടെയൊക്കെ ഈ ഒരുമിച്ചുള്ള വരവും ഐക്യതയൊക്കെ നിലനിൽക്കുന്നത്. അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നിർത്തി. ഈ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള വലിയൊരു സംഗതിയാണ്. ഉപദേശം കേൾക്കുക, ഒരുമിച്ച് കൂടിയിരിക്കുക, ആ കൂടി വരവാണ് അവിടെ പറയുന്നത്. പിന്നെ അപ്പം നുറുക്കി വിശുദ്ധ കുർബാന, ഇത് പ്രാർത്ഥന, പ്രാർത്ഥനയും കഴിച്ചു പോകുന്നു. അപ്പൊ മൂന്ന് നാല് സംഗതികളാണ്, അവരുടെ ഉപദേശം, ഫെല്ലോഷിപ്പ്, പ്രേയിങ് ഓഫ് ദി ചർച്ച് ആൻഡ് പ്രയർ. ഈ നാല് സംഗതികളാണ്, നാല് സംഗതികൾ അവിടെ നടന്നത്. ഇവിടെ നടന്നത് ആധുനിക ആദ്യ ക്രിസ്ത്യാനിറ്റിയിലെ ഏർലി ചർച്ച് ഹിസ്റ്ററി നടന്ന സംഗതികളെ പറ്റിയാണ് പറയുന്നത്. അപ്പം കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഗതി അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് റോമർ 1:12, റോമർ പരിശുദ്ധനായ പൗലോസ് റോമർ ഗ്രന്ഥ ലേഖനം 1:12 വായിക്കാറുണ്ട്. റോമർ 1:12,
അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നു.
അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു സംഗതിയാണ്, ഒരു കൂട്ടായ്മയുടെ. ഇതെല്ലാം ആ ഒരു ബന്ധത്തിന്റെ തലത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതുപോലെ ഫിലിപ്പ ലേഖനം 1:5, ഫിലിപ്പ ലേഖനം 1:5, 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെയും, 1-ാം നാൾ എന്ന് പറയുന്നത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാളോ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയെല്ലാം പൗലോസ് ശ്ലീഹ അവരുമായിട്ടുള്ള കൂട്ടായ്മയുടെ പ്രാധാന്യം അറിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർക്കേണ്ട സംഗതിയാണ്. നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയും ശിഷ്യമാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ചെയ്യുന്നതിന്റെ പ്രാധാന്യം അതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ വിശുദ്ധ കുർബാനയിലും പെരുന്നാളുകളാണ്, എല്ലാ വർഷവും വിശുദ്ധമാരുടെ പെരുന്നാളുകൾ ആഘോഷിക്കുന്നുണ്ട്. ചിലർക്ക് ചോദിക്കും എന്തിനാണ് വിശുദ്ധമാരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിവിടെ ഈ ചില പള്ളികളിൽ കണ്ടുവരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ആ പള്ളിയുടെ ആഗമനാമത്തിലാണോ സ്ഥാപിതമായത്, ആ വിശുദ്ധനെ മാത്രം പെരുന്നാൾ കൊണ്ടാടുകയും ബാക്കിയുള്ളവരെ വിസ്മരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. സഭ ഒരു വിശുദ്ധനെ സഭ മക്കളായിട്ട് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒക്കെ ഓർമ്മ എല്ലാ ആരാധനയിലും ഉറക്കുന്നതോടൊപ്പം തന്നെ അവരുടെയൊക്കെ പെരുന്നാൾ ഭക്തിയോടെ നടത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. പല പള്ളികളും ഒക്കെ ഒരുപാട് അനുഗ്രഹത്തിൽ ഉയരാനും അത് ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ഉയരുന്നതിന്റെയൊക്കെ പിന്നില് ഇതുപോലുള്ള സംഗതികളുണ്ട്. എല്ലാ വിശുദ്ധം പറയും പരിവർത്തനമേലയുടെ നാമത്തിലുള്ള പള്ളി പരിവർത്തനം മാത്രം ഓർക്കുകയും ബാക്കിയുള്ളവരെ മറക്കുക, അല്ലെ മാതാവിന്റെ നാമത്തിലുള്ള അത് മാത്രം കൊണ്ടാടുക, അതല്ല. എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാധാന്യത്തോടുകൂടി അത് കൊണ്ടാടാനായിട്ട് ജീവിതം പെരുന്നാൾ വരികയാണ്. അപ്പം നമ്മൾ ആ പെരുന്നാളുകളെ ആഘോഷിക്കുമ്പോഴേ നമ്മളെന്താ ചെയ്യുന്നത്, ആ വിശുദ്ധന്റെയും കൂടെ ആ വിശുദ്ധനെയും കൂടെ ചേർത്തുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ആയിത്തീരുക. പക്ഷെ അത് അങ്ങനെ ഓർത്തില്ലെങ്കിൽ ആയിത്തീരുമല്ലോ എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതല്ല, പക്ഷെ ഓർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം തീർച്ചയായിട്ടും ഇത് വെറുതെ ഒരു പറയുന്നതല്ല. പല പള്ളികളിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പള്ളികളിലുള്ള പള്ളിക്കും ആളുകൾക്കൊക്കെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ട് പറയുന്നൊരു കാര്യമായിരുന്നു. അപ്പൊ അത് ഇത്രമാത്രം പ്രസക്തിയുണ്ട്. ഓരോ വിശുദ്ധമാരെ നമ്മൾ ദൈവസമിതിയിൽ ഓർക്കുകയും അവരുടെ സാന്നിധ്യം സ്മരണയിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവാനും ആ ഒരു കൂട്ടായ്മ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന രണ്ട് തരത്തിലുള്ള കൂട്ടായ്മയെ പറ്റി ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. ഒന്ന് ദ ഫെലോഷിപ്പ് വിത്ത് സെയിൻസ് എന്നുള്ളത്, ദ അതർ തിങ്സ് ഇസ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. അതും കാരണം ഫെലോഷിപ്പ് വിത്ത് സെയിൻസ് കൂടിയാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇവിടെ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കാരണം ശിഷ്യന്മാർ 12 പേരെ ജനമധ്യത്തിൽ അയക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? എല്ലാം കഴിഞ്ഞ് അവസാനം പറയുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളെ സ്വീകരിക്കാത്തവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ആ പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ കാതിലെ പൊടി പോലും തട്ടിക്കളഞ്ഞു പോകും. എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു പൊടിയുടെ ബന്ധം പോലും അവർ കൊണ്ടാവരുതെന്നുള്ളതാണ്. അപ്പം കാരണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലരും പറയും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഇങ്ങനെ ഞാൻ പറയുന്നത്, പലരും പറയും ഇപ്പോൾ ഞങ്ങൾ ദൈവത്തെ നേരിട്ട് വിളിച്ചോളാം, ഞങ്ങൾ വിശുദ്ധന്മാർ വേണ്ട, മധ്യസ്ഥർ വേണ്ട, പറയാൻ കൊള്ളാം, ഇതൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ ഈ ഇതിനെ എല്ലാവരെയും കൂട്ടിയാണെങ്കിലുള്ള ഒരു ആത്മീയതയാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ആ ഒരു കൂട്ടായ അതാണ് നേരത്തെ പറഞ്ഞ ഫെലോഷിപ്പ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അതാണ്. അതുകൊണ്ടാണ് കർത്താവ് കാനാവിലെ കല്യാണത്തിന് പോയപ്പോഴും 12 ചെളിമാരെ കൊണ്ടുപോയത്. കർത്താവിന്റെ രഹസ്യമായിട്ടുള്ള സംഗതികളിലൊക്കെ തന്റെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരില്ലാതെ ഒരിടത്ത് പോലും കർത്താവ് ദത്തമനയിലെ തുടർന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരുന്നു ശിഷ്യന്മാർ എല്ലാവരും. എവിടെയാണ് കർത്താവിനോട് ശിഷ്യന്മാരില്ലാതിരുന്നത്? അതുകൊണ്ടാണ് ഇന്നും കർത്താവ് ഉണ്ടാകുന്നിടത്ത് ശിഷ്യന്മാരുണ്ടാകണം എന്ന് സഭയ്ക്ക് നിർബന്ധമുള്ളത്. അപ്പൊ സഭയുടെ നിർബന്ധമല്ല, ക്രിസ്തുവിന്റെ താല്പര്യമാണ്, അല്ലെ? വേദോത്സവത്തിലെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ എതിർക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷെ കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ വേദോത്സവത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ആ ഫെലോഷിപ്പിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് എല്ലാവരുടെ ചേർന്നുള്ളതാണ്, അല്ലാതെ കുറച്ചുപേരെ മുറിച്ചു മാറ്റിയ ഒരു ഫെലോഷിപ്പ് ഒരിക്കലും ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ, എവിടെ പോയാലും നിങ്ങളെ സ്വീകരിക്കാത്തവരെന്നെ സ്വീകരിക്കത്തില്ലെന്ന് തന്നെ വളരെ വളരെ കർശനമായിട്ടാണ് പറയുന്നത്. നിങ്ങളെ കൈക്കൊള്ളാത്തവർ എന്നെ കൈക്കൊള്ളുന്നില്ലെന്ന് വസ്തുത്തിൽ തന്നെ പറയാം. ഒരു അവിടെ കാലം കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ അവരെ സ്വീകരിക്കുന്നവരെ മതി എനിക്ക്, വലിയൊരു സംഗതി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മൾ വായിക്കുന്ന ഒത്തിരി ഇടത്ത് മക്കാരുടെ സുവിശേഷം 18:20 സെയിന്റ് മാത്യു ചാപ്റ്റർ 18:20.
രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു.
വളരെ സുപരിചിതമായ ഒരു വാക്യ, നമ്മളെല്ലാം പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യ, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാനിവിടെ നടുവിലുണ്ടാകും. ഇവിടെ രണ്ടുപേരുടെ ദൈവത്തിന്റെ ഫെലോഷിപ്പിൽ നമ്മൾ എത്തിച്ചേരുന്നു. ആ ഫെലോഷിപ്പിൽ നമ്മൾ നിൽക്കുന്നു ദൈവ സന്നിധിയിൽ, ദ പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷെ ആ പ്രസൻസ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പങ്കാളിത്തത്തില്ല, ആ കൂട്ടായ്മയില്ല, അവിടെയാണ് പൂർണ്ണത. രണ്ടോ മൂന്നോ പേർ നമുക്ക് എന്തുകൊണ്ട് ഇപ്പൊ വിശദീകരിക്കാം എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാൽ, ഇപ്പൊ ഈ വാങ്ങിപ്പോയ വിശുദ്ധന്മാരോ വാങ്ങിപ്പോയ മാതാപിതാക്കളോ മറ്റു സഭയിൽ നിൽക്കുന്നവരോ ആര് തന്നെ ആയിക്കോട്ടെ, ഒരേപോലെ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ ദൈവസന്നിധിയിലുള്ള കൂട്ടായ്മയെ പറ്റി. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 4:13 Acts 4:13.
അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരവുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും പറഞ്ഞു.
അവരറിഞ്ഞു, അപ്പൊ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അവരറിഞ്ഞു. നമുക്ക് ഇതിന്റെ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും ഈ അധ്യായം എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി, അത് പത്രോസും യോഹന്നാനും ഒക്കെ ഇങ്ങനെ ജനമധ്യത്തിൽ പോയി ക്രിസ്തുവിന്റെ പ്രവൃത്തികള് അല്ലെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം ഘോഷിക്കുവാനായി ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പൊ അവരുടെ ശുശ്രൂഷയില് ജനങ്ങൾ മുഴുവൻ ആശ്ചര്യപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു, ഒത്തിരി ആളുകൾ അവരെ കൈക്കൊണ്ടു. അവരെ കൈക്കൊള്ളാൻ കാരണം അവരുടെ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നവർ അറിഞ്ഞു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവര്, യേശുവിനോട് കൂടെ ആയിരുന്നവരായതുകൊണ്ടാണ് കുറെ ആൾക്കാരെ കണ്ടതെങ്കിലും ഒത്തിരി ആളുകൾ അവരെ സ്വീകരിച്ചത്. ഇല്ല, ആ പാപം വളർന്നത് അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ, ആ കൂട്ടായ്മയിലായിത്തീരുന്ന ഒരവസ്ഥ എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ പറ്റിയും മറ്റുള്ള ആളുകളും പറയേണ്ട സംഗതിയാണ്, നമ്മൾ യേശുവിനോട് കൂടെ ഇരിക്കുന്നവരെ. അങ്ങനൊരു സാക്ഷ്യം നമ്മളെ കൊണ്ട് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെ, ദൈവത്തോട് കൂടെ ഇരിക്കുന്ന മനുഷ്യൻ. എത്രയോ വേദവസ്ത്രത്തിൽ നമ്മൾ എത്രയോ ആളുകളെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്, ദൈവത്തോട് കൂടെ ഉണ്ടായിരിക്കുന്ന മനുഷ്യർ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന മനുഷ്യർ, ലോഹയെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, പോട്ടെ, സമയത്താണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് വലിയൊരു സാക്ഷ്യമാണ്, യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നവർ അറിഞ്ഞു. ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് അറിയുന്നത്, അല്ലെങ്കിൽ അന്ന് ദൈവത്തിന്റെ കൂട്ടായ്മ അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ 1 Corinthians 1:9 1 Corinthians 1:19 അവിടെ പറയുന്നുണ്ട്, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ഉള്ള വിളിയാണ് നമ്മുടെ. അതുപോലെ തന്നെ അവിടെ അവസാനിക്കുന്നില്ല, വെളിപാട് പുസ്തകം 3:20 വാക്യം വായിക്കുമ്പോഴും വെളിപാട് പുസ്തകം 3:20
ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുത്ത് ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും.
വളരെ മനോഹരമായൊരു വളരെ ആഴമായ അർത്ഥമുള്ള വാക്യമാണ്. ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ചിത്രമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു വലിയ വാതിലിന്റെ മുമ്പിൽ നിന്ന് മുട്ടുന്നു, അകത്തുനിന്ന് തുറക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട്. ആ വാതിലിന്റെ പിക്ചർ എഴുതിയ ആ പിക്ചർ നമ്മൾ കാണുമ്പോഴും ഒത്തിരി പ്രത്യേകതയുണ്ട്. ആ ആ നിങ്ങളൊക്കെ ചെലുത്തുണ്ടാവും ആ പിക്ചർ വളരെ മനോഹരമായിട്ട് അടുത്ത് പ്രതാപം പറഞ്ഞൊരു പിക്ചറാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഔട്ട്സൈഡിൽ ലോക്ക് ഇല്ല, അകത്ത് മാത്രമേ ഇൻസൈഡിൽ ഉള്ളൂ. അപ്പം ഇൻസൈഡിൽ തുറന്നെങ്കിൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അകത്ത് വാതില്ലാതെ കാണാൻ കഴിവുള്ളവനാണ് കർത്താവ്. പക്ഷെ കർത്താവ് മാന്യനായ ഒരു അതിഥിയെ ചുമ്മാ കയറത്തില്ല, സ്വീകരിക്കാൻ ഒരുക്കണം എന്നുള്ളതാണ്. ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ കൂടെ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കാം. ക്രിസ്തുവിന്റെ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ സൗഹൃദം അതാണ്, അവനോട് ചേർന്ന് അത്താഴം കഴിക്കുക എന്നുള്ളത്, അവന്റെ ശരീരം ഭക്ഷിക്കുക എന്നുള്ളത്. അവരോട് ചേർന്ന് നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ ഭീമേഴ്ചയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഈ കൂട്ടായ്മ ഒരു പ്രാർത്ഥനയാകുന്നുണ്ടോ? വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട സംഗതിയാണ്. നമ്മൾ സങ്കടകരമായിട്ട് പറയട്ടെ, പല വീടുകളിലും അവരുടെ അത്താഴ മേശയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ലെന്നുള്ളത് സങ്കടമാണ്. കാരണം അത് ഉണ്ടാകുന്നപ്പോഴാണെന്നറിയാം, അവരൊരുമിച്ച് കൂടുകയും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു നമ്മളിരിക്കുന്ന സ്ഥാനത്ത് അപ്പുറത്തെ ചെയറിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത്. അത് സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കമുള്ളവനായിരിക്കണം. ആ ഒരു കൂട്ടായ്മയിലേക്കുള്ള വിളിയ, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിളിയല്ല, ദൈവത്തോടുള്ള കൂട്ടായ്മ. അപ്പൊ ഇവിടെ ശിഷ്യന്മാർ ഇവിടെ യോഹന്നാൻ ശ്ലീഹ ഉദ്ദേശിക്കുന്ന ആ കൂട്ടായ്മ എന്ന് പറയുന്ന പദത്തിന് വളരെ ആഴമായ അർത്ഥമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യോഹന്നാൻ ശ്ലീഹ ഈ ലേഖനം എഴുതുമ്പോൾ ഓരോ വാക്കും ഒരുപാട് അർത്ഥങ്ങളും കുറുക്കിയുള്ളുന്ന വാക്കുകൾ വാ. പെട്ടെന്ന് ചുമ്മാ ഒരു കഥ പറയുന്നത് പോലെ തന്നെ വായിച്ചു പോകാൻ, നമ്മൾ സാധാരണ ദിവസം വായിക്കും, നമുക്കറിയാം 8 മിനിറ്റോട് 10 അധ്യായം അതിന് വായിച്ചു തരുന്നത്. അങ്ങനത്തെ ഒരു ആഘോഷത്തോടെ വായിക്കാനുള്ള അല്ലത്, ഓരോ പദത്തിനും ഓരോ വാക്കിനും വളരെ ആഴമായ അർത്ഥമുണ്ട്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആവുന്നു. അപ്പം ശിഷ്യന്മാരോട് ചേർന്നുള്ള കൂട്ടായ്മയിലേക്കുള്ള നമ്മുടെ വിളി, ആ വിളി അല്ലെങ്കിൽ ആ ഒരു ശിഷ്യന്മാരോട് ചേർന്നുള്ള കൂട്ടായ്മ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ കൂട്ടായ്മയില. അപ്പം സെയിൽസിന്റെ കൂട്ടായ്മ സന്തോഷത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നാം ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലും പങ്കാളികളായിട്ട് മാറുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുക. അത് അത് ആ ഭാഗം നമ്മൾ വിടുന്നു. നിങ്ങളത് പിന്നീട് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആദ്യം. അടുത്ത 4 വാക്യം ഇപ്രകാരം വായിക്കുന്നു, യോഹന്നാന്റെ 1 വാക്യം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ശരിക്കും 1 വാക്യം ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി പ്രാധാന്യം അറിയിക്കുന്നു. ഒന്ന് സന്തോഷം, നമ്മുടെ സന്തോഷം പൂർണ്ണമാവുക എന്നുള്ളത്. പിന്നെ 5 വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത്, അവൻ തീരിച്ചില്ല. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ 7 വാക്യത്തിൽ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. പിന്നെ 8 വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് പറയുന്നു. ഈ ഈ വാക്യങ്ങളൊക്കെ വളരെ വളരെ ആഴമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം തന്നെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. എന്താ നമ്മുടെ ഈ സന്തോഷം എന്ന് പറയുന്നത്? നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ള കാര്യം നമുക്ക് വിശദീകരിക്കണ്ടല്ലേ? നമുക്കൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് സന്തോഷം. പക്ഷെ നമ്മുടെയൊക്കെ സന്തോഷം യഥാർത്ഥ ഉള്ളിൽ നിന്നുള്ള സന്തോഷമാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ സന്തോഷം നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണല്ലേ. നമുക്ക് ഈ ലോകത്തിൽ മെറ്റീരിയലായിട്ട് ലഭിക്കുന്ന ചില ബെനിഫിറ്റിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് വലിയ സന്തോഷമായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം അതറിയാം, ആ സന്തോഷം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ആ സന്തോഷത്തിന് വലിയ ആഴമൊന്നുമില്ല. അത് അനുഭവിച്ചു കഴിഞ്ഞ് പുറത്തു കഴിയുമ്പോഴത്തേക്ക് അത് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ തന്നെ എത്താറുണ്ട്. അപ്പൊ ആ സന്തോഷമൊന്നും നമുക്ക് സ്ഥിരമായ ഒരു ആനന്ദം കൊണ്ടെത്തിക്കുന്നൊന്നുമല്ല. അപ്പൊ സ്ഥിരമായിട്ടുള്ള ഒരു ഇറ്റേണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ നിന്നൊരു സന്തോഷമാണ്. അത് അത് അവിടെ എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഒന്നും നേടിയില്ലെങ്കിലും ആത്മീയത ഒരു വ്യക്തിയിൽ ആത്മീയ ചിന്ത ശക്തമായിട്ട് സ്വാധീനിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ചോദ്യം വലിയൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസിലേക്ക് പറയുന്ന ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഈ ആത്മീയ സന്തോഷം ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. എല്ലാം കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു 8 ക്ലാസ് കൊണ്ട് തീരത്തുള്ളൂ. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഒരു ആത്മീയതയുടെ തലത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അപ്പൊ നമ്മളിപ്പോഴും ചിന്തിക്കണം, നമ്മുടെ ആധ്യാത്മികത ഇവിടെ ഒരു ചിന്ത അനുസരിച്ചിരിക്കുന്നു, നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഇന്റേണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. വാസ്തവത്തില് എനിക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു സംഗതി പറ്റി വിശദീകരിക്കുമ്പോൾ ആർക്കാണ് ഇപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നത്? എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്ന ആർക്കാ? ശരിക്കും ദൈവമുള്ളവർക്ക് തന്നെയാണ്. ചിലരൊക്കെ പറയാറുണ്ട് ഈ ഒത്തിരി സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമല്ല, എപ്പോഴും ഇങ്ങനെ അനുദിച്ച് നടന്നാൽ മതി. എനിക്ക് ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. ചില അച്ഛന്മാരിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും, ഓ അത് നമ്മളെപ്പോഴും അനുദിച്ച് മാത്രമേ നടക്കാവൂ, സന്തോഷത്തിന്റെ ആവശ്യമൊന്നുമില്ല, അല്ല ആനന്ദത്തിനും. എനിക്ക് തോന്നുന്നില്ല അതൊരു ശരിയായ ഒരു പഠിപ്പിക്കുന്ന ചിന്തയാണെന്നുള്ളത്. ദൈവം നമ്മളെ സന്തോഷിക്കാൻ തന്നെ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ സന്തോഷിക്കും എന്നുള്ളത് ചിന്തിക്കുന്നത് വളരെ ആവശ്യം. ഈ പലരും സന്തോഷം കണ്ടെത്താനായിട്ട് പല കാര്യങ്ങളും ശ്രമിക്കുകയും അതല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ദൈവിക ആനന്ദമാണ്. പൗരസ്ലിഖായുടെ ഓരോ ലേഖനങ്ങളിലും അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു. ചില മത്സരത്തിലൊക്കെ ഭക്തി കൊണ്ട് കൂടുമ്പോഴത്തേക്ക് പിന്നെ ആരോടും വിട്ടത്തില്ല. ഭക്തി കൊണ്ട് കൂടുമ്പോഴത്തേക്ക് വളരെ ഒത്തിരി നിശബ്ദതയൊക്കെ നല്ലതാണ്. ഈ അങ്ങനെ ഭക്തി കൂടി നിശബ്ദനായിട്ടിരിക്കാനാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വാസ്തവത്തില് പ്രത്യേകിച്ച് കുടുംബ ജീവിതമൊന്നും നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ സന്യാസാശ്രമത്തിൽ നമുക്കറിയാം, കോട്ടയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ നാഗപ്പടം ബസ്സാണല്ല ഇത്, കൻകുഴി ആ ഭാഗത്തോട്ടൊക്കെ തിരിയുന്നതിന്റെ അത്ര ഒരു കോണുള്ള ഒരു പടമുണ്ട്, ചിന്താപടമാണ് പറയുന്നത്. എനിക്കത് ഫോണേക്കൊക്കെ എന്റെ കൂടുതൽ ആശ്രമവാസികളൊക്കെ നാട്ടിലുള്ളവരുമുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ശബ്ദിക്കാറില്ല, ഒരിക്കലും സംസാരിക്കാറില്ല. അവരെ ഞാനവിടെ കയറി കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നെ പറ്റി കേട്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ആശയം സംവേദനം ചെയ്യണമെങ്കിൽ ഒരു പേപ്പർ എഴുതി കൊടുക്കാറുള്ളൂ. പുറത്തുനിന്ന് ആളുകളൊക്കെ വളരെ റയറായിട്ട് വരത്തുള്ളൂ. അങ്ങനെ വളരെ റയറായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരുമായി സംസാരിക്കത്തൊന്നുമില്ല. ഇങ്ങനെ പേപ്പറിലൊക്കെ വലിയൊരു ത്യാഗമാണ്, ഞാൻ അതിനെ പുറത്തൊന്നും കാണുന്നില്ല. വലിയൊരു കാര്യം തന്നെയാണ്, അത് വലിയൊരു വിഷയമാണ്. അതൊന്നും സാധാരണക്കാർക്കൊന്നും പറ്റുന്നൊന്നുമല്ല, അത് വളരെ നല്ല കാര്യമൊക്കെ തന്നെയാണ്. അങ്ങനെ ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. പക്ഷെ നമ്മളീ അല്ലാത്ത ജീവിതം ഒക്കെ ഭംഗിയായിട്ട് നയിക്കുകയും എന്നിട്ട് വലിയ ഭക്തി കാണിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയും ചിരിക്കാതിരിക്കുകയും ഇങ്ങനെ കള്ളുകൂട്ടി പിടിച്ചൊക്കെ നടക്കുന്നതിന്റെ ആത്മീയതയൊന്നും എനിക്ക് ഒരു വലിയ ബോധ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ തന്നെ ശരി കാണുമായിരിക്കും എന്തായാലും എനിക്കതിനെ പ്രത്യേക ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു സ്പിരിച്വാലിറ്റി, യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഹൃദയത്തിൽ ആനന്ദം കൊള്ളേണ്ട സംഗതി തന്നെയാണ്. കാരണം സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനം എന്താ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആധികാരികമായിട്ട് നമ്മുടെ സന്തോഷം. കർത്താവ് കോഴ്ച നമ്മൾ നടത്തുമ്പോഴേ ചിലരൊക്കെ പ്രസംഗിക്കാറുണ്ട് ഈ കർത്താവ് കോഴ്ച മിണ്ടരുത്, അതൊക്കെ ചില ഉണ്ടാവശ്യം നല്ലതാണ്. കുറച്ച് നാളൊക്കെ മൗനമൊക്കെ എടുക്കുന്നത് അത് കർത്താവിന്റെ കഷ്ടം അനുഭവിക്കുന്നത് ഓർത്തു തന്നെ. അവരവരുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ പാലിക്കാനായിട്ട് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത്തിരി വർത്താനം പറയുന്നതോ സുഖം ഉണ്ടാതിരിക്കാനൊക്കെ നല്ലതാണ്. അത് ചിലപ്പം അത് ഫലം ചെയ്ത് പാലിക്കും. പക്ഷെ കർത്താവ് അനുഭവിച്ച കഷ്ടതയെ ഓർത്തൊന്നും കരഞ്ഞുകൊണ്ടും, കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളുടെ വസ്ത്രം ഓർത്ത് കരഞ്ഞാൽ മതി അല്ലേ. പലരും ചിലരെ സ്മരിക്കുന്ന ആളാ കർത്താവ് ക്രൂശി കിടന്ന് കടക്കപ്പോഴും ക്രൂശി കിടക്കുക, ഇങ്ങനെ കലറക്കാത്ത കിടക്കുക, കരഞ്ഞുകൊണ്ട് കിടക്കുക, എന്നിട്ട് ആശ്ചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞ് നമ്മള് ചാടുകൊണ്ടുള്ളൂ എന്നുള്ളതാണ്. ആത്മീയത തന്നെ നിലനിൽക്കണം, ആ കഷ്ടാനുഭവത്തിൽ ആ ജ്ഞാനാത്മകമായ ആ ജീവിതത്തിൽ ജീവിതങ്ങളൊക്കെ നയിക്കണം. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ ഉയർത്തുന്ന ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അല്ലാതെ ക്രിസ്തു നമുക്ക് പറ്റി അങ്ങും മരിച്ചില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ദൈവത്തെ ആരാണ്ട് ജോലി ചെയ്യുന്നുണ്ടായി ഒരു ക്ലാസ് എടുത്ത സമയത്ത്. വാസ്തവത്തിൽ അതാണ് നമ്മുടെ പഠിപ്പിക്കുന്നത് പറഞ്ഞത്. നമ്മളിങ്ങനെ കരഞ്ഞു വിളിച്ചത് ശരിക്കും കരയേണ്ടത് ക്രിസ്തുവിന്റെ ക്രൂശിനെ ഓർത്തതല്ല, എന്റെ കുറവുകളെ ഓർത്ത് കരയേണ്ടത് നല്ലതാണ്. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, നമുക്ക് ആ സന്തോഷം എന്നും പ്രത്യേകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ ആ ഒരു സന്തോഷം നിലനിൽക്കണമെങ്കിൽ ജനകാലത്തിന്റെ ഭാവം നല്ലതാണ്. അപ്പൊ ക്രിസ്തുവിന്റെ കർത്താകോശം ഓർത്തല്ല നമ്മൾ കരയേണ്ടത്. നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ കുറവുകളെ ഓർത്തൊക്കെ, കാരണം ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിനെ ക്രൂശിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഏറ്റവും ദുഷ്ടത കൊണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മളെ കരയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും രാശിയോട് ജീവിക്കുക എന്നുള്ളതല്ല രാജ്ഞിയുടെ അടിസ്ഥാനം. രണ്ട് കൊലിന്റെ ഏഴാം അധ്യായം നാലാം വാക്യം, രണ്ട് കൊലിന്റെ ഏഴാം അധ്യായം നാലാം വാക്യം
നിങ്ങളോട് എനിക്ക് പ്രാഗൽഭ്യം വലിയത്, എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു.
പൗലോസ്ലിഖ പറയുന്ന ഒരു സംഗതിയാണ് നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലുത്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് കൊരിന്ത്യൻ ലേഖനത്തിൽ താനത് പറയുന്നത് പൗലോസ്ലിഖയുടെ വാക്കുകൾ എട്ടൊത്തിരി ആളുകൾ നന്ദിയിൽ ജീവിക്കുകയും രണ്ടാമതോടെ പോകുമ്പോഴും അവരുടെ ആ നന്മ അവർ നിലനിൽക്കുന്നത് കണ്ട ആ സന്തോഷത്തിൽ പൗലോസ്ലിഖ തന്റെ സന്തോഷം വെളിപ്പെടുത്തുക. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ കഷ്ടതയുടെ മധ്യത്തിലും എനിക്ക് നിറഞ്ഞ സന്തോഷം എന്നുള്ള ഒരു, കാരണം ആ കഷ്ടതയുടെ മധ്യത്തിലും ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തെ ഓർത്ത് സന്തോഷിക്കുന്ന പൗലോസ്ലിഖ എന്നൊരു ചിത്രമാണ് നമ്മളെ കണ്ടെത്തുന്നത്. ശരിക്കും പൗലോസ്ലിഖ ഒരു വലിയ സംഭവമായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് തെസ്സലോനിക്കർ അഞ്ചാം അധ്യായത്തിന്റെ 15 വാക്യം, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ എപ്പോഴും സന്തോഷിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കും. പൗലോസിലേക്ക് അവരുടെ കാര്യമായിട്ട് പ്രബോധിപ്പിക്കുക. 1 തെസ്സലോനിക്കർ 5:15-17, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും തമ്മിലും എല്ലാവരും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ പറയുന്നത് 16 വാക്യത്തിൽ എപ്പോഴും സന്തോഷിക്കും. എപ്പോഴും സന്തോഷിപ്പിക്കാൻ സന്തോഷിക്കാൻ തന്നെയാ പൗലോസിലേക്ക് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ സന്തോഷം എന്ന് പറയുന്നത് ചുമ്മാ ഈ വെള്ളം കഴിച്ച് തുള്ളിച്ചായി വേണ്ടാവിധം പറഞ്ഞ നടക്കുന്ന പ്രക്രിയയല്ല. നമ്മൾ ഈ സന്തോഷത്തിന് അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ പ്രത്യാശയോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ ആ സന്തോഷം അനുഭവം കഷ്ടതയുടെ മധ്യത്തിലും സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് അത്ര എളുപ്പമൊന്നുമല്ല, അത്ര എളുപ്പമൊന്നുമില്ല. പക്ഷെ ക്രിസ്തു ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴാണ്. പരിശുദ്ധ പൗലോസ് പരിമണ്ഡലത്തിന് വേണ്ടിയാണെങ്കിലും അതുപോലുള്ള വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിലെ പ്രത്യേകത, അവരെപ്പോഴും ഹൃദയം വളരെ പീസ്ഫുൾ ആയിരുന്നു, ശാന്തരായിരുന്നു. അവര് സന്തോഷിച്ച് അവരെല്ലാത്തിലും സന്തോഷം പ്രകൃതിയെ കണ്ട ശരിക്കും സന്തോഷിക്കുകയായിരുന്നു. സമ്പാദ തിരുവേനെപ്പറ്റിയൊക്കെ പറയാം, പ്രകൃതിയിൽ എപ്പോഴും നോക്കി സന്തോഷിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പറയാൻ പോകുന്നത്. ആ സന്തോഷം ഹൃദയത്തിൽ അനുഭവിക്കണമെങ്കിൽ ആ മനസ്സ് സുതാര്യമായിരിക്കണം. നമുക്ക് എന്താ എപ്പോഴും സന്തോഷിക്കുക, നമ്മൾ സന്തോഷിക്കുന്നവരും കോപിക്കുന്നവരും. പക്ഷെ നമ്മുടെ സന്തോഷം നേരത്തെ ഞാൻ ഉറപ്പിച്ചതുപോലെ ചില മെറ്റീരിയൽ തിങ്സിലുള്ള സന്തോഷവും പിന്നെ നമ്മുടെ കോപം അല്ലാത്തപ്പോഴുള്ള കോപവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ബിഹേവിയറിലൊക്കെ പലർക്കുള്ള പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ശരിക്കും ആത്മീയത ഹൃദയത്തിലുള്ള ആളുകൾക്ക് മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ ശരിക്കും നന്മയിലൊക്കെ ജീവിക്കുകയും നമ്മുടെ സ്വഭാവം ഉണർത്തു വെക്കുകയും നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുകയും നന്മ ജീവിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമാണ് എപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷെ അതെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കാമെങ്കിൽ ആ സന്തോഷം ഇഷ്ടമല്ലാത്ത നിലനിൽക്കും. അതുകൊണ്ട് പൗലോസിലേക്ക് പറഞ്ഞു എപ്പോഴും സന്തോഷിക്കും. അതുപോലെ തന്നെ ഫിലിപ്പി ലേഖനം 4:4 ഫിലിപ്പിയർ ചാപ്റ്റർ 4:4 വായിക്കാം.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും, സന്തോഷിക്കും എന്ന് ഞാൻ പിന്നെയും പറയുന്നു.
കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും, സന്തോഷിക്കും എന്ന് ഞാൻ പിന്നെയും. എവിടെ കർത്താവിൽ? ക്രിസ്തുവിൽ സന്തോഷിക്കുക. എവിടൊക്കെ അത് പൗലോസിലേക്ക് പറയാനുള്ളതെന്നറിയാം. ശരിക്കും പൗലോസിലേക്ക പറയുന്ന വ്യക്തിയിൽ വ്യക്തിത്വത്തിൽ ക്രിസ്തു ശക്തമായിട്ട് സ്വാധീനിച്ചു. ആ സ്വാധീനിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഏത് പ്രതികൂല മധ്യത്തിലും ചിരിക്കാനും സന്തോഷിക്കാനും ഇങ്ങനെ ലേഖനം എഴുതാനും തനിക്ക് കഴിഞ്ഞത്. നമ്മൾ ഒരിക്കൽ പോലും നിരാശനായ പൗലോസിനെ കാണാറേ ഇല്ല. കാരണം എന്താ പറയുക, അത്ര കാലത്ത് ക്രിസ്തു ശക്തമായിരുന്നു, ക്രിസ്തുവിന്റെ സ്വാധീനം ശക്തമായിരുന്നു. അത് പൗലോസിനേക്കാൾ മാത്രമൊന്നുമല്ല, ഈ പറയുന്ന നമ്മളിലൊക്കെ അത് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ക്രിസ്തു വളരെ സജീവമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കാം. അപ്പോൾ നമുക്കും ഇതുപോലെ സന്തോഷിക്കാനായിട്ട്, ഏത് പ്രതിബന്ധത്തിലും സന്തോഷിക്കാനായിട്ട് കഴിയും. നമുക്ക് ഓർത്ത് വെച്ച് ചെറിയൊരു കാര്യം മതി നമുക്ക് വളരെ കഷ്ടമാകാനായിട്ട്. ചില മനുഷ്യരുടെ മുഖമൊക്കെ കാണുമ്പോഴത്തേക്ക് ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് വലിയ ആരോഗ്യവും ബലവും ബുദ്ധിയും പരിജ്ഞാനം ഒക്കെ ഉള്ള ആളുകളുടെ ജീവിതത്തിൽ പോലും നഷ്ടമുണ്ട്. ചെറിയ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് വളരെയങ്ങ് പ്രയാസമാകുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൽ സന്തോഷിക്കത്തക്കവണ്ണമുള്ള ഒരു ആത്മീയത ശരിക്കും രൂപപ്പെടുത്തിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മളത് വളരെ ഈ പറയുന്ന എന്നിലും അങ്ങനെ ഉണ്ടെന്നുള്ളതും പോലെ പറയുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ദർശനം അങ്ങനെ ആവണം എന്നുള്ളത്, നമ്മൾ അച്ചങ്ങോട്ടുകൂടി പ്രാർത്ഥിക്കുന്ന സംഗതി അത് തന്നെയാണ്. ക്രിസ്തു ശക്തമായിട്ട് സ്വാധീനം ചെലുത്തുമ്പോൾ ഏത് പ്രതിബന്ധങ്ങളും സന്തോഷമായിട്ട് നമ്മൾ സങ്കീർത്തത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവനെ ദുഃഖം നിർത്തമാക്കി നിർത്തും എന്നുള്ളതാണ്. ദുഃഖത്തിന് മക്കളും നിർത്തുന്നു മത്സ്യത്തിലും നൃത്തം ചെയ്യത്തക്കാവണമുള്ള ഒരു വലിയ ആത്മീയ അവബോധത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റോമറുടെ ലേഖനം 12:15 വാക്യം, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും നമ്മുടെ ആളുകളൊക്കെ ചെയ്യുന്നത് തന്നെ, സന്തോഷിക്കുന്നവരുടെ കൂടെ കരയുകയും കരയുന്നവരോടുകൂടെ ചിരിക്കുകയും ചെയ്യും. അതെല്ലാം കാണുന്നൊരു സംഗതിയല്ലേ? നമ്മളെ എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ആർക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ മറുപടിയും മുടിഞ്ഞവരുടെ അടിച്ചെടുത്തല്ലോ എന്നുള്ള ചിന്തയാട്ടാണ്. അതോടെ നമ്മുടെ സന്തോഷം ചില സണ്ട സ്കൂളിലൊക്കെ നമുക്ക് ഉദാഹരണത്തിന് സണ്ട സ്കൂളിലൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ കൊച്ചുങ്ങളുടെ കൂടെ മത്സരിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റോ സെക്കൻഡോ കിട്ടുമ്പോഴും നമ്മുടെ അവരോട് സന്തോഷിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. ചിലപ്പോൾ അവരെ കാണിക്കാൻ ചിലപ്പോൾ ചിരിച്ചെങ്കിലും ഉള്ളില് അടുത്ത ക്ലാസ് നിനക്കാൻ കാണിച്ചു തന്നേക്കാന്നുള്ള ചിന്തകളോട് അറിയിക്കുന്നത്. എന്നാൽ ആർക്കെങ്കിലും വീഴ്ച ഉണ്ടാകുമ്പോൾ ചില ആളിന് വലിയ ഒത്തിരി പറയാത്ത ഉദാഹരണമാണ് തന്നെ. ആർക്കെങ്കിലും വീഴ്ച ഉണ്ടാകുമ്പോൾ ഹൃദയം എന്നോടൊരു രോഗി ഒരിക്കൽ പറഞ്ഞതാണ്. പക്ഷേ ഒരു ക്യാൻസർ ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇടത്തിറക്കി പറഞ്ഞൊരു സംഗതിയാണ് ഓർക്കുന്നത്. പക്ഷെ ഈ അസുഖം ഉണ്ടാകുന്നതിനേക്കാൾ പ്രയാസമാണ് അതറിയാം. ഈ ചിലരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ഒരു കാര്യമാണ്, ആ അവന് ചില കാര്യം ചെയ്ത് അവനത് വേണം. ശരിക്കും എന്തൊരു ക്രൂരതയാണെന്ന് ഓർത്തേക്ക്. ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടാകുമ്പോഴത്തേക്ക് അവന് അങ്ങനെ വേണം. ശരിക്കും തിരിക്കുന്നത് തന്നെയാണ് ഒരു തന്റെ വീഴ്ചയിൽ പഠനത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും 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 ദൈവികമായിട്ടുള്ള ശരിക്കും തികച്ച ഒരു പൈശാചികമായ ഒരു മനോഭാവമാണ് അത്. നമുക്ക് എത്ര ശത്രുണ്ടാവെന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അവരോടുകൂടെ ദുഃഖത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നതല്ലേ ശരിക്കും ദൈവമക്കളുടെ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു നാമധേയം കൊണ്ടൊക്കെ നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും അതൊരു നമ്മൾ വലിയ ഭക്തരൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം ഇങ്ങനെയുള്ള ചില ചെറിയ ചെറുതല്ല ഇങ്ങനെയുള്ള ചില വലിയ മനോഭാവങ്ങളുടെ ഭക്താക്കളായിട്ട് തീരുന്നത് ഏറ്റവും നല്ലത്. അല്ല നമ്മൾ ഒത്തിരി പ്രാർത്ഥന പഠിക്കുകയും കാണാതെ കുറെ പ്രാർത്ഥന പഠിക്കുകയും വലിയ പ്രാർത്ഥനക്കാരായിട്ടും വലിയ പ്രസംഗകരായിട്ടും ആരോടും സംസാരിക്കുകയും അങ്ങ് ദൈവത്തെ പറ്റി പറഞ്ഞ് പ്രഘോഷിക്കുക അന്നും ആണെന്നൊന്നും ഇല്ലെന്നേ. നിസ്സാരമായിട്ട് ഇതൊക്കെ ചെയ്താൽ മതി. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ പ്രയാസപ്പെടുകയും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മുടെ സന്തോഷം കാണാൻ ആത്മാർത്ഥമായിട്ട് അവരെ കാണിക്കാനല്ല ഒക്കെ ചെയ്യുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പൗലോസ്ലീഗയും അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളൊക്കെ. അതുകൊണ്ട് അവരൊക്കെ വിശുദ്ധരായിട്ട് മാറിയത് നമ്മൾ ആ ഒരു നമുക്കൊക്കെ ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 32-33 പിന്നെ അവർ കർത്താവിന്റെ വചനം അവരോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ പോയിക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ആ ഒരു വാക്യം പറയാനാണ് ഞാൻ വിശദീകരിച്ചത്. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു അവർ ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. വലിയൊരു സംഗതിയാകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരു വീടുകളിൽ മുഴുവൻ ആനന്ദം ഉണ്ടാകുമെന്നുള്ളതാണ്. ശരിക്കും എത്രയോ വീടുകൾ ഉണ്ടെന്നറിയാവുക ഇങ്ങനെ ആനന്ദം അനുഭവിക്കുന്ന വീടുകൾ വലിയ വലിയ മട്ടുപ്പാവുകളോ വലിയ ആഡംബരങ്ങളോ ഒന്നുമില്ല. വെറും നിസ്സാരമായ വീടുകളാണ്. പക്ഷെ അവിടെ ഒരു കൈത ആ വീട്ടിലൊരു പ്രകാശമുണ്ട്. അത് 100-150 ബൾബ് വെച്ച വട്ടമല്ല, അവിടുത്തെ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന വട്ടമാണ്. ഒത്തിരി വീടുകളുണ്ട്, വിളക്ക് പോലുമില്ലാത്ത ചില വീടുകളൊക്കെ മാത്രമുണ്ട്. ലൈറ്റൊന്നും ഇലക്ട്രിക്കൽ ഒന്നും ഇല്ലാത്ത വെറും മണ്ണെണ്ണത്തിരി കൊണ്ട് കത്തിക്കുന്ന വീട്. പക്ഷെ അവിടെയുള്ള പുറത്ത് ഇരുട്ടാണെങ്കിലും അവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ എന്ത് വെട്ടമാണെന്നറിയാം. അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിലൊക്കെ പലപ്പോഴും ഒത്തിരി ആർദ്രത ഉണ്ടാവും. പക്ഷെ ചില വീടുകളിലൊക്കെ ഭയങ്കര പട്ടുപ്പാവും ടൈൽസിട്ട തറയും സോഫാ സെറ്റും വലിയോ അങ്ങ് മൊത്തത്തിൽ അങ്ങ് അങ്ങ് തിളങ്ങിയിരിക്കുക. പക്ഷെ വർത്തമാനം പറയാൻ തോന്നില്ല ആളുകളെടുത്തൊന്നും, കാരണം അവരൊന്നും ഉള്ളി വെട്ടമില്ല. അതുകൊണ്ട് നമ്മുടെ വലിയൊരു പ്രാർത്ഥന ഉണ്ടാവേണ്ടതാണ്, നമ്മുടെ വീടടക്കം ആനന്ദിക്കണമെങ്കിൽ. അപ്പൊ സന്തോഷിക്കുക എന്ന് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആനന്ദത്തോട് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഈ ആനന്ദത്തോടുള്ള ജീവിതം രോഗമില്ലാത്ത അവസ്ഥയൊന്നുമല്ല. രോഗത്തിലും ദൈവമുണ്ടെന്നുള്ളൊരു ചിന്തയിൽ ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആനന്ദ യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിൽ വിശ്വസിച്ചപ്പോഴാണ് വീടടക്കം ആനന്ദിച്ചു എന്നവർ പറയുന്നത്. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം
ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ.
വളരെ അർത്ഥവത്തായിട്ടുള്ള 2-3 വാക്യങ്ങളാണ്. ശരിക്കും പൗലോസ്ലീഗയുടെയൊക്കെ ബാഹ്യമായ ചില അവസ്ഥകളെ പറ്റി ആദ്യമൊക്കെ പറയുന്നത്, പക്ഷെ അവരുടെ ആന്തരിക അവസ്ഥയാണ് രണ്ടാമത് പറയുന്നത്. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവരാണ് ഞങ്ങൾ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. എന്തൊരു രസമാണ് വാക്യം. ഇനി പൗലോസ്ലീഗ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ ആളത്തിലെന്ത് ചെയ്യുന്നു, ആരും അറിയത്തില്ല ഞങ്ങളെ ഒന്നും, പക്ഷെ എല്ലാവരും നല്ലവണ്ണം അറിയുന്നവര്. ആരാ എല്ലാവരും? ശരിക്കും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവരും ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ അവരുടെ നന്മ മനസ്സിലാക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. മരിക്കുന്നവരെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ഈ ലോകത്തിൽ ഞങ്ങൾ മരിക്കുന്നതായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല. നിത്യ ജീവിതത്തിൽ ഇറ്റേണൽ ലൈഫാണ്, ഇറ്റേണിറ്റിയാണ്. ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാം, ഞങ്ങളെ ശിക്ഷിക്കും, ഈ ലോകത്തിലൊക്കെ പല ഞങ്ങളെ ശിക്ഷിക്കും, പക്ഷെ ഞങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല. നമ്മുടെ ശരീരത്തേക്ക് കൊല്ലാൻ പറ്റുമായിരിക്കും, പക്ഷെ കൊല്ലപ്പെടാൻ കഴിയത്താത്ത ചില സംഗതികളുണ്ട് ഉള്ളിന്റെ ഉള്ളില്. നമ്മുടെ ഉള്ളില് നമ്മൾ വലിയൊരു വാക്യമാണ്, നമ്മളെയൊക്കെ പലരും ശിക്ഷിക്കാൻ ആഗ്രഹിക്കാറുണ്ട്, അല്ലെ, നമ്മളെ പലരും പീഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും നമ്മളെ നമ്മുടെ പുറത്തൊക്കെ കൈകൊണ്ട് തൊടാമെന്നുള്ളതല്ലാതെ നമ്മളിൽ എത്തപ്പെടാത്ത ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ ശക്തവും സജീവമാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരിക്കലും മരണമില്ലാത്ത ഒരവസ്ഥ ആനന്ദിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ ഇറാഖിലൊക്കെ ISIS തീവ്രവാദികള് 10-19-22 ചെറുപ്പക്കാരെ കഴുത്ത് കണ്ടിച്ച് വന്നപ്പോഴ് ശരിക്കും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല, കാരണം വളരെ മൂർച്ചയുള്ള ആളുകളൊക്കെ കഴുത്തെ കൊണ്ട് വെക്കുമ്പോഴ് അവര് വേദന അറിഞ്ഞായിരുന്നെങ്കിൽ അവരും അവർ പിന്മാറാതിരിക്കുമായിരുന്നു. പക്ഷെ അവര് വേദന അറിഞ്ഞിട്ടില്ലായിരിക്കാം, കാരണം വേദന അറിയാതെ വണ്ണം മരണമില്ലായ്മയെ പറ്റിയുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദർശനം അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ദൈവം കൊടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും, കാരണം അവരെടുത്ത ആ വിശ്വാസത്തിന്റെ ആ തീരുമാനത്തിനല്ല ദൈവം അങ്ങനെ ചില പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അതെല്ലാവർക്കും പറ്റുന്നതല്ല, ആഴമായ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ സുവിശേഷത്തിന്റെ തണുപ്പുകൾ അവർക്ക് മാത്രം ലഭിക്കുന്ന ചില സംഗതികളാണ്. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദുഃഖമുണ്ട് ജീവിതത്തിൽ, പട്ടിണിയുണ്ട്, നഷ്ടതയുണ്ട്, അപവാദം പറച്ചിൽ ഇതിപ്പോ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്, പലരും പള്ളി ഒന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഗുരുതരമായ മുഖങ്ങളുടെ പലരും ഒക്കെ അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കടലിന്റെ ഭക്ഷ്യം പോലെ ശാന്തമാണ്. ആ ശാന്തത അനുഭവിക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൂട്ടായ്മയിലൊക്കെ നമ്മൾ ആയിത്തീരണം. നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കുക, ഇതോ ഫോളോ ചെയ്യാൻ പറ്റി അത്രയൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ പറയാനുള്ള വെളിച്ചം ഉണ്ടാവാം എന്നുള്ളത്. അതുകൊണ്ട് ഒന്നും മാത്രം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നി ശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളേ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാണി പരടയാകും. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 12-ാം 13-ാം വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നി ശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം. എന്താ അപൂർവ കാര്യം എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുക. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളായി തീരുന്നോറും സന്തോഷിക്കുക, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിക്കാണെന്ന് പറയണത്. ഇപ്പൊ നിങ്ങൾ സന്തോഷിച്ചാൽ നിങ്ങൾ അന്ന് സന്തോഷിക്കും. എങ്ങനെ സന്തോഷിക്കാൻ? ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾ കണ്ട് സന്തോഷിക്കാന്നുള്ളതല്ല, വേദനകളുടെ മധ്യത്തിന് ഹൃദയത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തിയാൽ ആ സന്തോഷത്തിന്റെ പൂർണ്ണത, അങ്ങനെ നിങ്ങൾ അവന്റെ തേജത്തിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാണെങ്കിൽ പരടയാകും. അപ്പൊ ആ സന്തോഷം പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്പോസ്തലൻ പ്രവൃത്തി 11-ാം അധ്യായം 21-ാം വാക്യം, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള വർത്തമാനം ഏറുസലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ സ്വർണവാസനെ അന്വേഷിച്ചോളം പറഞ്ഞയച്ചു. അവർ ചെന്ന് ദൈവകൃപ കണ്ട് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഇത് ശിഷ്യന്മാരുടെയൊക്കെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. അവരെ കുറിച്ചുള്ള വർത്തമാനം ഏറുസലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ സ്വർണവാസനെ അന്വേഷിച്ചോളം പറഞ്ഞയച്ചു. അവർ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിന് ചേർന്ന് നിൽക്കുന്നതോടെ പ്രബോധിപ്പിച്ചു. അപ്പം ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷവും ക്രിസ്തുവിനെ പറ്റിയുള്ള സംസാരവും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു ആനന്ദമാണ്. ഞാനിത് പല ആളുകളിലും കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ മറ്റുള്ള ആളുകളുടെ ഏകത്തിൽ ജീവിതത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും എന്ത് ഒരു വളരെ ഇതായിട്ട് ചിലരെ ആശ്വസിപ്പിക്കാറുണ്ട്, ഒന്നും പേടിക്കേണ്ട, ദൈവം കൂടെയുണ്ട്. അങ്ങനെയുള്ള പല ആളുകളുടെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുമ്പോഴുണ്ടല്ലോ, അവർക്ക് വിശ്വാസമില്ല, ദൈവമില്ല, ദൈവത്തെ ചെയ്ത പോലെ നടക്കുന്ന ഒത്തിരി ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുള്ള സുവിശേഷക്കാരൊന്നും അല്ല ഇവരൊക്കെ. ഇവരൊക്കെ ഹൃദയത്തിൽ ശരിക്കും ദൈവത്തിന്റെ സുവിശേഷം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം 17-18 അത് വായിക്കാം. ഫിലിപ്പിയ 2:17-18,
എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കും, എന്നോടുകൂടെ സന്തോഷിക്കും.
എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരുടെയും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കും, എന്നോട് കൂടെ സന്തോഷിക്കും. ഞാൻ നിങ്ങളോട് കൂടെ സന്തോഷിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുക. എന്റെ രക്തം അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവാനായിട്ട് എനിക്ക് അതിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തെ അറിയുന്നതിന്റെ പേരിൽ, അല്ല നിങ്ങളെ ദൈവവിശ്വാസത്തിൽ നിലനിർത്തുന്നതിന്റെ പേരിൽ എനിക്ക് രക്തം ഒഴുക്കേണ്ടി വന്നാലും ആ രക്തത്തിൽ ഞാൻ സന്തോഷിക്കും. അതൊരു വലിയ യാഗമായിട്ട് ഞാൻ എന്നെ കരുതുന്നു. വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് യാഗം എന്നാ പറയുന്നത്, അല്ലേ? ദൈവത്തിന്റെ ബലിയായിട്ടാണ് പറയുന്നത്. ദൈവത്തിന് വിശ്വസിക്കുന്ന ഇപ്പൊ ഒരു വലിയ ബലിയാണ് ആ ശുശ്രൂഷയിൽ എന്റെ രക്തം. കാരണം പൗലോസ്ലീഗാരുടെ ജീവിതം തന്നെ ഒരു വലിയ ബലിയാണ്. കർത്താവ് കാതലിൽ ഒടുങ്ങിയ ബലി പോലെ തന്നെയാണ് പൗലോസ്ലീഗായുടെ ബലി എന്ന് പറയുന്നത്. ഒന്ന് കർത്താവും രണ്ട് പൗലോസ്ലീഗാനുള്ള വ്യത്യാസമേ ഉള്ളൂ. വലിയ വ്യത്യാസം തന്നെ സംശയമൊന്നുമില്ല. എങ്കിൽ തന്നെയും പൗലോസ്ലീഗ അർപ്പിച്ചത് ഒരു ബലി തന്നെയാണ്, ശിഷ്യമാരൊക്കെ അർപ്പിച്ചത് ബലി തന്നെയാണ്, സംശയമൊന്നുമില്ല. അവരുടെ വിശ്വാസമാകുന്ന യാഗം അർപ്പിച്ചത് അങ്ങനെ സന്തോഷത്തോടുകൂടി അത് ചെയ്തു. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷത്തിൽ എന്നോട് കൂടെ സന്തോഷത്തിൽ. വളരെ പ്രസക്തിയുള്ള ഒരു ചിന്ത നമ്മൾ വാസ്തുവിന്റെ നാലാം വാക്യത്തിന്റെ ഒരു ഒറ്റ വാക്യം, സന്തോഷം നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ എഴുതുന്നു എന്നൊരു വാക്യം മാത്രമേ നമ്മൾ എടുത്തുള്ളെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ ആഴമായിട്ടുള്ള ചില ചിന്തകളാണ് സന്തോഷത്തെ പറ്റി നമ്മൾ കാണുന്നത്. ശരിക്കും ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സംഗതി അധികമേ ദൈവികളെ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിലെ നമുക്കൊന്നും ആ സന്തോഷം ലഭിക്കാത്ത എന്നറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മള് പിള്ളേർ പാസ്സാകുന്നതിലും മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നതിലും അല്ലെങ്കിൽ നല്ല വിസ കിട്ടുന്നതിലും ജോലി കിട്ടുന്നതിലും ബാങ്കിലൊക്കെ എന്തെങ്കിലും ചില ചെറിയ ചെറിയ നന്മകളൊക്കെ ഉണ്ടാകുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കാര്യങ്ങളിൽ നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വലിയ സങ്കടം. ഇത് വലിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലോ. നമുക്ക് ഒത്തിരി മനസ്സിന് അനശ്വരമായ സന്തോഷം. അപ്പോഴാണ് ശരിക്കും കർത്താവ് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വരുന്നത് ലോകം തരുന്ന പോലെയല്ല എന്ന് പറഞ്ഞ ശിഷ്യന്മാർ കൂടുത്തിയ ആ സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനമാണല്ലോ അവരെ ക്രൂശിന്റെ മുമ്പിൽ കഴുത്ത് കാണിച്ചത്. കഴുത്ത് കാണിക്കുമ്പോൾ സമാധാനം അവർ നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ. തോന്നുന്നില്ല ബന്ധനസ്ഥനായ ചക്രവേദം നടത്തി നടന്നിട്ടും തന്റെ ഉള്ളിന്റെ പ്രശാന്തമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കടലുപോലെ ശാന്തമായിരുന്നു, കടലിന്റെ ഉൾക്കടൽ പോലെ പുറത്തൊക്കെ ഉള്ള സംഗതിയുണ്ട്. അപ്പൊ ഉള്ളിൽ വളരെ ശാന്തവും ആർദ്രതയും ഉണ്ടാകും. നമ്മുടെയൊക്കെ ഒരു ഒരു പ്രതീക്ഷയൊക്കെ അല്ലെ കാലത്തെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഞ്ചാമത്തെ ചിന്ത, ദൈവം വെളിച്ചമാകുന്നു ഇരുട്ടൊട്ടുമില്ല. അത് വളരെ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അതിപ്പോ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക്. ഇപ്പൊ തന്നെ 8:55 ആയി. ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന് പ്രാർത്ഥിക്കുക, ദൈവം അനശ്വരമായ സന്തോഷം ഇവിടെ യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഓർപ്പിക്കും. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, സന്തോഷം പൂർണ്ണമാകുവാൻ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം അതാണ്, നമ്മുടെ സന്തോഷം പൂർണ്ണമാവുക. ഇവരെല്ലാം ആ ഇവിടെ സന്തോഷം പൂർണ്ണമാകുന്നത് എങ്ങനെയാണെന്നറിയാം, ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നത് കൊണ്ടാണ്. അപ്പം ഇവരുടെ ഈ ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷം പൂർണ്ണമാക്കപ്പെടുന്നത് നമുക്ക് എഴുതപ്പെട്ട ഈ ലേഖനം നമ്മൾ വായിച്ച് നമ്മൾ ആ നന്മയിലേക്ക് വരുമ്പോൾ അവർ സന്തോഷിക്കുക. അപ്പം നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മുടെ മക്കളെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആസ്തി അറിവനുസരിച്ച് അത് വളർത്തുമ്പോഴല്ലേ. അപ്പൊ നമുക്കും ഇവരെ പോലെ സന്തോഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിലൊരു ഒരു സന്തോഷത്തിന്റെ സംവേദക കണ്ണുകളുടെ കണ്ണികളാണ് നമ്മൾ. നമ്മൾ നമ്മുടെ ഒരു കാലം കൊണ്ട് തന്നെ ആസ്വദിച്ചു പോകാന്നുള്ളതല്ല, നമ്മുടെ മക്കളെയും ആ ഒരു ആത്മീയ ബോധത്തിലേക്ക് ദൈവിക സന്തോഷത്തിന്റെ കൂണവിലേക്ക് വളർത്തും. അതുകൊണ്ടൊന്നുമില്ല ചെറിയ കാര്യങ്ങളെ പോലും ഒരു സീരിയൽ കണ്ട കാണണ്ടെന്ന് പിതാവ് പറഞ്ഞാൽ ആസ്വാദനം ചെയ്യുന്നതും ഫേസ്ബുക്ക് തുറക്കരുതെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതുമായിട്ടുള്ള മക്കളെ, അല്ലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റു പോയി കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുകയും വിളിച്ച് ഇറങ്ങി പോകുന്ന മക്കളൊക്കെയാ നമ്മുടെ മുമ്പിലുള്ള പാറകളൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനത്തെ നിസ്സാര കാര്യങ്ങളിലൊക്കെ നമ്മൾ അവരെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ സാധിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അല്ലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താൻ നമ്മളവരെ പഠിപ്പിച്ചതാണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണം. അതൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളെ കണ്ടെത്താൻ പഠിപ്പിക്കും. നമ്മളും പഠിച്ചിട്ട് അവരെയും പഠിപ്പിക്കുമ്പോഴൊക്കെ ചിലപ്പം നമുക്ക് അവർക്ക് ഇച്ചിലൂടെയൊക്കെ ഒരു ആത്മീയ ബോധവും ദൈവാശ്രയ ബോധവും ഒക്കെ അവരിൽ നിലനിൽക്കും. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മളെ സ്വാധീനിക്കട്ടെ, കൂടുതൽ ആത്മീയ ബോധത്തിലേക്ക് വളരുവാൻ തക്കൊണ്ടിടയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ പ്രത്യേകിച്ച്
ഒന്നുമില്ല. താങ്ക് യു വെരി മച്ച് ഫോർ ദ ക്ലാസ്. നാളെ ഫിസിയോറസിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും എന്ന് എല്ലാരോടും അറിയിക്കുന്നു. ഫീസ് വേറെ ഒന്നുമില്ല പറയാൻ.
ശുദ്ധാവശ്യത്തിനാവത്തെ ഞങ്ങളെ കാത്തോടണമേ. രക്ഷാവസ്ഥ ജയമുള്ള ശ്രീവായാൽ ഞങ്ങളെ മറക്കോടണമേ. ശുദ്ധ ശുദ്ധ കൊടുത്തു നിൽക്കണമേ. ദൈവാർത്ഥ കാലത്ത് നേരെ എത്തുന്ന സമയത്തിലും എന്റെ ദൈവത്തിന് കഴിയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. സ്വാമി ശിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകരാധനാമത്തിൽ നമ്പരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമുദ്രവും ആവാസവും ശബരാനെ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളെല്ലാ അപേക്ഷകളുടെ മേലും ഈ കൂട്ടായ്മയുടെ മേലും ഞങ്ങൾക്ക് പകർന്നു തന്ന നല്ല വെളിച്ചത്തിന്റെയും ചെയ്യുന്നത് എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണമേ. ഞങ്ങളുടെ ചിന്തയിലും ആത്മീയ സന്തോഷം നിലനിൽക്കാൻ നിൽക്കുന്നവരെയാകണമേ. ഞങ്ങളുടെ എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിനുമേലും സംബന്ധിക്കുകയും സഹകരിക്കുകയും സഹായിക്കുകയും നേതൃത്വം കൊടുക്കുകയും എല്ലാവരുടെ മേലും സഭയുടെ മേലും പാർട്ടി പാർട്ടി പങ്കെടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും നിങ്ങൾക്കൊന്നെ കൊണ്ടായിരിക്കണമേ. അവിടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇമെയിൽ ചെയ്യണം. സന്ദർഭം അവിടെങ്കിലും അല്ലെങ്കിൽ ജിജിയുടെ ഇമെയിലോ അല്ലെങ്കിൽ എന്നെ കയറിയില്ലെങ്കിൽ സന്തോഷമുള്ളൂ. വളരെ പ്രാർത്ഥിക്കും ചെയ്യാറുണ്ട്.